Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ബാഹ്യമായി മനസ്സ് ചലിക്കുന്നോ ചലിക്കുന്നില്ല എന്നുള്ളതല്ല. അതുകൊണ്ട് തത്വജ്ഞാനത്തിലും മനസ്സ് ഈ പറയുന്ന തരത്തിൽ നമ്മുടെ ഇന്നത്തെ സങ്കല്പമനുസരിച്ച് മനസ്സ് ചലിക്കാം. കാരണം മനസ്സിൻ്റെ നിശ്ചലതയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചോദിക്കാം ഒരാൾക്ക്, മനസ്സിൻ്റെ നിശ്ചലതയാണെങ്കിൽ പിന്നെ ഈ തത്വജ്ഞാനത്തെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? മനസ്സ് നിശ്ചലമായി പോയി, മനസ്സ് ചലിക്കാതെ ഗുരുവിനെങ്ങനെ ശിഷ്യനോട് ഉപദേശിക്കാൻ പറ്റും? അതുമാത്രമല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സ് നിശ്ചലമായാൽ സമാധിയാണ്. സമാധിയിൽ എങ്ങനെ വ്യവഹാരം സംഭവിക്കും? അങ്ങനെ വ്യവഹാരം സംഭവിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ ആത്മജ്ഞാനത്തെ ആര് ആർക്ക് ഉപദേശിക്കും? ഗുരു എവിടെ, ശിഷ്യൻ എവിടെ? ഇവിടെ അങ്ങനെയല്ല, ഇതിനെക്കുറിച്ച് നീണ്ട പ്രസംഗമാണ് നടത്തുന്നത്. എന്നിട്ട് പറയുന്നു മനസ്സിൻ്റെ നിശ്ചലതയെന്ന് പറയുന്നു. ഇത് പൊരുത്തക്കേടുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇവിടുത്തെ മനസ്സിൻ്റെ നിശ്ചലത നമ്മൾ ധരിക്കുന്ന തരത്തിലല്ല. എന്തുകൊണ്ട്? മനസ്സ് പ്രത്യേക സ്വരൂപമാണ്, നിഷ്ക്രിയമായ ആത്മസ്വരൂപമാണ്. മനസ്സിൻ്റെ ആ സ്വരൂപത്തെ ധരിക്കുക, മനസ്സിൻ്റെ സ്വരൂപമായ സർവപ്രത്യദർശിയായിരിക്കുന്ന, സർവപ്രത്യ സാക്ഷിയായിരിക്കുന്ന ആ അറിവ്, അതാണ് താൻ ധരിക്കുക. ആ ധാരണയിൽ, ആ സാക്ഷിയിൽ നിന്ന്, സർവപ്രത്യേക ദർശിയിൽ നിന്ന് വേറിട്ട് ചലിക്കുന്ന ഒരു മനസ്സില്ല. അത് ക്രിയ, ഗുണം, ജാതി തുടങ്ങിയ വസ്തുധർമ്മങ്ങൾക്കെല്ലാം അതീതമായതാണ്. അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന മായാശക്തി, ആ മായാശക്തിയിൽ അനുഭവപ്പെടുന്ന ഈ വസ്തുക്കളും അതിൻ്റെ ധർമ്മങ്ങളും, അത് അതിനെ സ്പർശിക്കുന്നില്ല, സാക്ഷിയെ സ്പർശിക്കുന്നില്ല. സാക്ഷി എന്താണ്? വാദിയിൽ നിന്നും പ്രതിയിൽ നിന്നും വേറിട്ടാണ്. വാദിയുടെയോ പ്രതിയുടെയോ പ്രവർത്തനങ്ങളൊന്നും സാക്ഷിയെ ബാധിക്കുന്നില്ല, നിർബാധമായ അവസ്ഥയാണ്. അപ്പൊ ആ സർവപ്രത്യദർശി എന്നുള്ള വിവേകത്തിൽ പിന്നെ മനസ്സ് ചലിക്കുന്നോ അല്ലെങ്കിൽ ചലിക്കുന്നില്ലയോ അത്തരം പ്രശ്നങ്ങളൊന്നും അവിടെ ഉദിക്കുന്നില്ല, അതിനെ ബാധിക്കുന്നില്ല. അതാണ് ബാധിക്കുന്നു എന്ന് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ധരിക്കുകയും സവിതാവിന്റെ പ്രകാശത്തെ, സൂര്യന്റെ പ്രകാശത്തെ മേഘം ബാധിക്കുന്നു എന്ന് ധരിക്കുകയാണ്. ചരിക്കുന്ന മേഘം എന്തുകൊണ്ട്? ആ സൂര്യൻ നിന്ന് അകന്നു നിന്ന് സൂര്യനെ കാണാൻ ശ്രമിക്കുന്നു. ആ ഒരനുഭവം അവന്റെ ദൃഷ്ടിയും മറ്റ് പലതും കൂടി ചേർന്ന് സൃഷ്ടിക്കുന്നതാണ്. പക്ഷെ സൂര്യന്റെ പ്രകാശത്തെ ഇതൊന്നും തന്നെ ഭഞ്ജിക്കുന്നില്ല. അതുപോലെ ഈ സർവപ്രത്യദർശിയുടെ പ്രകാശം, ആ പ്രകാശത്തെ മനസ്സിന്റെ ചലനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുധർമ്മമോ ശരീരധർമ്മങ്ങളോ അതിനും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അത് ആരോപിതമാണ്, കല്പിതമാണ്. അദ്വൈതത്തിൽ പറയും കൽപ്പന ഒരിക്കലും ആധാരത്തെ ബാധിക്കുന്നില്ല, കൽപ്പന കൊണ്ട് ആധാരം ദൂഷിക്കുന്നില്ല. അതാണ് പരമാർത്ഥമെങ്കിൽ മനസ്സ് നമ്മൾ സങ്കല്പിക്കുന്നതുപോലെ അത് ചലിക്കുന്നു ചലിക്കുന്നില്ല, പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നില്ലോ. തത്വജ്ഞാനത്തിൽ ഈ വിവേകത്തിൽ പിന്നെ മനസ്സ് വീണ്ടും ചലിച്ചാൽ വീണ്ടും ബന്ധനമാകുമോ? ഇത്തരം പ്രശ്നങ്ങൾക്ക് നിലനിൽപ്പില്ല, അത്തരം പ്രശ്നങ്ങളുടെ സമാധാനം ആവശ്യമില്ല. അതാണ് മനസ്സിന്റെ നിശ്ചലത എന്ന് പറയുന്നത്, പ്രത്യേക സ്വരൂപം എന്ന് പറയുന്നു. കാരണം മനസ്സതാണ്. ആ പ്രത്യേക സ്വരൂപമല്ലാതെ വേറിട്ട് മനസ്സിന് ഒരു ചലനവുമില്ല, നിശ്ചലതയില്ല. ജലത്തിൽ നിന്ന് വേറിട്ടിട്ട് തരംഗങ്ങൾക്ക് ചലനവുമില്ല, നിശ്ചലതയില്ല. നിങ്ങൾ ജലത്തിൽ ചലനങ്ങളെ കാണുമ്പോൾ ആ ചലനങ്ങളില്ലാതിരിക്കുമ്പോഴും അവിടെ ജലം തന്നെ. ആ തരംഗങ്ങളുടെ ഓരോ കണികയും ജലം തന്നെ, വേറിട്ടൊന്നുമില്ല. വേറിട്ടെന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും അത് വായു കാറ്റാണെന്നോ മറ്റെന്തെങ്കിലും പറയും. അതുപോലെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മായ, മായാശക്തി എന്ന് പറയുന്നത്. അതും ഇതിനെ വേർത്ത് കാണുന്ന സമയത്ത് മാത്രം. ഇതിനെ കേവലം ചിത് ശക്തി സ്വരൂപമായി കണ്ടാൽ വേറിട്ടൊരു മായയില്ല, അങ്ങനെ ഒന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ടിത് അദ്വൈതത്തെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അതിനെ മറ്റൊന്നുമായും ബന്ധപ്പെടുത്താതെ തന്നെ ഗ്രഹിക്കും. മറ്റ് സിദ്ധാന്തങ്ങളുമായും മറ്റ് തത്വചിന്തകളുമായും ഒന്നും ബന്ധപ്പെടുത്താതെ. ഇവിടെ പരമാർത്ഥമായ ഒന്ന്, അതിനെ സംബന്ധിക്കുന്ന വിവേകം, രണ്ടു കാര്യങ്ങളെ പറയുന്നുള്ളൂ. സമ്യക് ദർശനം, സമ്യക് ദർശനമാണ് എന്റെ സർവത്തിന്റെയും ഒടുക്കം. ആ സമ്യക് ദർശനത്തിലൂടെ വേണം ഇത് സർവത്തെയും കാണാൻ. ആ സമ്യക് ദർശനത്തിലൂടെ കാണുമ്പോൾ ഇവിടെ മനസ്സിന്റെ നിശ്ചലത, ആ നിശ്ചലതയിൽ പിന്നെ എങ്ങനെ വ്യവഹാരം, പിന്നെ എങ്ങനെ ഒരാൾക്ക് ജ്ഞാനിയായിരിക്കാൻ കഴിയും, അത് അവിടെ എന്താണ് സദ്യോന്മുക്തി. ആ സദ്യോന്മുക്തിയിൽ പിന്നെ ശരീരമുണ്ടോ മനസ്സുണ്ടോ ഇതൊന്നും ഇല്ലാതിരുന്നാൽ പിന്നെ ഉപദേശം എങ്ങനെ സംഭവിക്കും? ഇത്തരം പ്രശ്നങ്ങൾ, കാരണം അതന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് സമാധാനങ്ങളും പ്രസക്തിയില്ല. ഇവിടെ ആ മനസ്സിന്റെ നിശ്ചലത എന്ന് പറയുന്നത് എന്താണ്? ആ പ്രത്യേക സ്വരൂപത്തെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അഗ്നിയുടെ സ്വരൂപം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അഗ്നി സ്വയം പ്രകാശമാണെന്നാണ് എൻ്റെ അർത്ഥം. അഗ്നി വരെ പ്രകാശം വരെ എന്നൊക്കെ ഇല്ല. ഇവിടെ പ്രത്യേക സ്വരൂപം, ഈ അറിവിന്റെ പ്രത്യേക സ്വരൂപം എന്ന് പറയുമ്പോൾ അത് അറിവ് തന്നെയാണ്. ആ അറിവിൽ നിലനിൽക്കുകയാണ്. ഈ സർവപ്രത്യയങ്ങളിലും പ്രതിബോധത്തിനും ആത്മാവ് വിദിതമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഈ സർവപ്രത്യയങ്ങളെയും സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആത്മാവബോധം. അതെവിടെ? അതാണ് താൻ എന്നാണ് ഇവിടെ ശ്രോതാവിനെ ബോധിപ്പിക്കുന്നത്. അയാൾ ആ തന്റെ സ്വരൂപസ്ഥിതിയിൽ നിന്നും മാറി മനസ്സായും തന്റെ മനസ്സായും തന്റെ ശരീരമായും എല്ലാം തന്നെ അറിയും, അതിനോട് ബന്ധപ്പെടുത്തി അറിയും. ആ അറിവിനും വാസ്തവ നിലയ്ക്കും ഇടയിലായിട്ടാണ് വരുന്ന ഈ വിവേകം. ആ വിവേകമാണ് പറയുന്നത് സമ്യക് ദർശനം. അതാണ് പറയുന്നത് എന്താണോ സർവപ്രത്യയ ദർശിയാണ്. അപ്പോൾ ചോദിക്കും, ശരി അത് മനസ്സിലായല്ലോ, സർവപ്രത്യയ ദർശിയാണ് എന്ന് ശ്രുതി പറഞ്ഞത് അല്ലെങ്കിൽ ആചാര്യം പറഞ്ഞത് എനിക്ക് ബോധ്യമായി, അങ്ങനെ ഒരു അറിവുണ്ട്, എന്നിൽ പ്രത്യേകിച്ചൊരു മാറ്റം സംഭവിക്കുന്നില്ലല്ലോ, പറയുന്നു മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ മനസ്സിലാക്കൽ കൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല എന്ന് പറയും. അപ്പം അതിന് സമാധാനം, പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതറിഞ്ഞിട്ടില്ലെന്നുള്ളത് തന്നെ. അറിഞ്ഞെങ്കിൽ മാറ്റം സംഭവിക്കുന്നു, അറിഞ്ഞു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം അറിഞ്ഞിട്ടില്ലെന്നാണ്. അല്ലല്ല, ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നത് അതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. ശരിയാണ്, ഒരു അറിവുണ്ടായി, പക്ഷെ അത് ഭ്രമാത്മകമായിട്ട് കൽപ്പിതമായിട്ടാണ്. മറ്റു പല കൽപ്പനകളും നിൽക്കുന്നത് പോലെ ഇതിനെ സംബന്ധിച്ചൊരു കൽപ്പന കൂടെ ഉണ്ടായിരുന്നേ ഉള്ളൂ. എന്താ അതിന് തെളിവ്? ഇത് ഇപ്പോഴല്ല അറിഞ്ഞത്, വളരെ നേരത്തെ അറിഞ്ഞു. ഇതിനെക്കുറിച്ച് എന്നാണോ കേട്ടത് അന്നേ അറിഞ്ഞു, ഇന്നും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അന്നത്തെ അറിവാണോ ഇന്നത്തെ അറിവ് എന്ന് ചോദിച്ചാലല്ല, ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അന്നത്തെ അറിവിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ആ മുന്നോട്ട് പോകലിനെ കുറിച്ച് എന്താ പറയുന്നത്? അന്ന് ഞാൻ അറിഞ്ഞതിൽ നിന്നും ഇപ്പോൾ വ്യക്തമായി അറിയുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ തന്റെ അറിവിൽ ഏറ്റക്കുറച്ചിലുണ്ടെന്നർത്ഥം. തന്റെ അറിവ് സാതിശയമായ അറിവാണ്. ഈ സാതിശയമായ അറിവ് അതിനാണ് കൽപ്പന എന്ന് പറയുന്നത്, ഏറ്റക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നു. ഇതങ്ങനെയല്ല, നിരതിശയമായ അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ അവ്യക്തതയും വ്യക്തതയും ഇല്ല. അങ്ങനെയുള്ള അറിവാണ് ഇവിടെ പറയുന്ന സമ്യക് ദർശനം. അപ്പൊ ഇത് ബോധ്യപ്പെട്ടു എന്നാൽ മാറ്റമൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. മാറ്റം സംഭവിക്കാത്തത് ഒരിടത്ത് മാത്രമാണ്. എവിടെയാണ്? ഉപദേശത്തിലും മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ. പ്രജാപതി തദ്ദേശ അഭയം വേദത് അമൃതം ബ്രഹ്മ എന്നാണ് ആദ്യം ഉപദേശിച്ചത്, അവസാനം ഉപദേശിച്ചത്. ആദ്യം ഉപദേശിച്ചപ്പോഴും ശ്രോതാക്കൾ പറഞ്ഞു ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് അവസാനം വരെ പറഞ്ഞു ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം ഇതിനെ സംബന്ധിച്ച് എന്താണോ, ഇതെല്ലാം ഞാൻ കേട്ടു, അല്ലെങ്കിൽ ഞാനിത് വായിച്ചു, പ്രഭാഷണം കേട്ടു, ഇത് മനസ്സിലാക്കി, അതുകൊണ്ടെന്താ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, എന്നിൽ സമാധി സംഭവിച്ചില്ലല്ലോ, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഈ അറിവ് എന്താ പ്രയോജനം ചെയ്യുന്നത്? ഇത് ഛിദ്യന്തി സർവസംശയാഹ, ആ സർവസംശയ ഛേത്യായ അറിവ് അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സംഭവിച്ചെങ്കിൽ പിന്നീട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ കഴിയും. അതിന് സമാധാനവും ആവശ്യമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ധരിക്കുകയാണ്, ശരി ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, ശ്രുതി പറഞ്ഞു, വ്യാഖ്യാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി, പഠിച്ച് മനസ്സിലാക്കി, പക്ഷെ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടും മാറ്റം സംഭവിച്ചില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. മനസ്സിലാക്കിയിട്ട് സമ്യക് ദർശനത്തിൽ മാറ്റം സംഭവിക്കായിരിക്കും. സമ്യക് ദർശനം എന്താണ്? ഈ അജ്ഞാനത്തെ, ഈ ഭ്രമത്തെ പാടെ അകറ്റിക്കളയുന്ന, അത് ദുഷ്ടഫലമുള്ളതാണ് മറ്റേതിനെയും പോലെ ദുഷ്ടഫലത്തെ നൽകുന്നതാണ്. ഏതിനെയും പോലെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും, തൃപ്തിയുണ്ടാവും. അതുപോലെ ഈ അറിവ് ആത്മതൃപ്തി പ്രദാനം ചെയ്യുന്നതാണ്, ദുഃഖ വിമുക്തിയെ നൽകുന്നതാണ്. അതൊരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല. വിയർവ് കൊണ്ട് നമ്മൾ തലവേദനയും പല്ലുവേദനയും എല്ലാം മറന്നെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതിനുവേണ്ടിയുള്ള ആരുടെയും അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊന്നും ഇതുകൊണ്ട് സാധിക്കത്തില്ല, സാധിക്കേണ്ട ആവശ്യമില്ല, അതിനു വേണ്ടിയിട്ടുള്ളതുമല്ല. പക്ഷെ ഇതിന്റെ ഫലമായി പറയുന്ന ദുഃഖ നിവൃത്തി അത് ഈ സമ്യക് ദർശനത്തിൽ സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ ഇന്ദ്രനും വിരോചനും ഒക്കെ സംഭവിച്ചതുപോലെ എന്തോ ചില പോരായ്മകൾ അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കും. അത് സമയ ദർശനത്തിൽ പിന്നീട് രണ്ടാമതൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയ ദർശനപ്രാപ്തി വരെ ചോദ്യങ്ങൾ തുടരുന്നത് ന്യായം തന്നെ. അതിന് ദോഷമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണം കൊണ്ട് ആരെങ്കിലും തൃപ്തരാകുന്നോ ആരെങ്കിലും തൃപ്തരാകുന്നില്ലേ എന്നുള്ളതൊരു മുഖ്യമായ കാര്യമാണ്. കാരണം അതിൽ ഒരാൾ തൃപ്തനായാലും അടുത്ത നിമിഷം അയാൾ അതൃപ്തനാകുന്നുണ്ടെങ്കിൽ അയാളുടെ ആ സമയ ദർശനമല്ല സംഭവിച്ചത്, അതിൻ്റെ പൂർണ്ണത അവിടെ സംഭവിച്ചിട്ടില്ല. ഒരാൾ അതൃപ്തനാണെങ്കിൽ അയാൾക്ക് വീണ്ടും അവസരമുണ്ട്, വീണ്ടും ഇത് ശ്രവിക്കാനും അയാളുടെ വിപരീയത്തെ സംശയത്തെ ദൂരീകരിക്കുന്നതിനും വീണ്ടും അവസരമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ശ്രവണം തുടരുക എന്നുള്ളതാണ് മുഖ്യം. ഫലത്തെക്കുറിച്ച് വ്യാകുലതപ്പെടുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ ഈ ചർച്ച അവസാനിപ്പിക്കാത്തത്. ഒന്ന്, നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന പലതരത്തിലുള്ള ധാരണകളെ നിരാകരിക്കുക, ദൂരീകരിക്കുക. മറ്റൊന്ന്, നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന വാസ്തവബോധത്തെ കൂടുതൽ വ്യക്തമാക്കുക. രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതാണ് പൂർവപക്ഷം സിദ്ധാന്തം. പൂർവപക്ഷത്തിന് വേണ്ടി നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ബഹുമുഖ ധാരണകൾ, നാനാധാരണകൾ, അതിനെ ദൂരീകരിക്കാൻ വേണ്ടി സിദ്ധാന്തം എന്താണോ തൻ്റെ മനസ്സിൽ പതിഞ്ഞത് വാസ്തവം സത്യം, അതിനെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഈ പത്തുപനിഷത്തിനും ഭാഷ എഴുതേണ്ട കാര്യമില്ല. ഈ പത്തുപനിഷത്തും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു ഉപനിഷത്ത് കഴിഞ്ഞ് പിന്നെ മറ്റൊന്നിലേക്ക് എന്തിനു കടക്കണോ അതിൻ്റെ ആവശ്യമില്ല. ഭാഷകാരൻ അത് എഴുതേണ്ട കാര്യമില്ല. ശ്രുതി തന്നെ ഒരു ഉപനിഷത്ത് ഉപദേശിച്ചിട്ട് പിന്നെ മറ്റൊന്ന് ഉപദേശിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ചുള്ള അറിവിനെ സമ്പാദിക്കുന്നതോടൊപ്പം അറിവില്ലായ്മയും അജ്ഞാനത്തെ സമ്പാദിക്കുകയാണ്. അപ്പോൾ ആ അജ്ഞാനത്തിൻ്റെ ദൂരീകരണവും ആ അറിവിൻ്റെ പൂർണ്ണതയും അത് ഒന്നോ രണ്ടോ മൂന്നോ ഉപനിഷത്തുകൊണ്ട് സാധ്യമാവില്ല. അങ്ങനെയാണ് പത്ത് ഉപനിഷത്തിനും ഇത് എഴുതിയത്. പത്ത് സ്ഥലത്ത് ഒരേ കാര്യമാണ് പറയുന്നതെങ്കിലും വീണ്ടും വീണ്ടും അവൻ ആവർത്തിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് ഇവിടെ ഇത് വളരെ വ്യക്തമായാണ് ബോധിപ്പിക്കുന്നത്. ഉപാധികളില്ലാതെ പ്രതിബോധവിചിതം എന്ന് പറഞ്ഞാൽ അവസാന വാക്കാണ്. പക്ഷെ അത് കേട്ടതുകൊണ്ട് ഒരുവന്റെ സംശയവിപര്യങ്ങൾ അവസാനിക്കണമെന്നില്ല. അവസാനിക്കുന്നില്ലെങ്കിൽ വീണ്ടും അതിൻ്റെ മനനം തുടരുക, അതാണ്. പക്ഷെ ഇത് അതിന് പര്യാപ്തമാണ്. സർവ സംശയങ്ങളെയും സർവഭ്രാന്തികളെയും അവസാനിപ്പിക്കുന്നതിന് പര്യാപ്തമാണ്. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അത് തുടരുക, അതേ ഉള്ളൊരു പോയ. അതിന് പരമാവധി വെളിപ്പെടുത്താൻ വേണ്ടി ഭാഷ്യകാരൻ ശ്രമിക്കുന്നു. അതിനാണ് ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. സർവപ്രത്യദർശി, പ്രത്യ പ്രത്യേകാത്മ, സർവപ്രത്യ സാക്ഷി, ഈ ശബ്ദങ്ങളിലൂടെ അതിൻ്റെ ലക്ഷ്യമായ ആ പൂർണ്ണതയിൽ ഒരുവൻ ചിരപ്രതിഷ്ഠിതനാകും. അതാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ ആരാണോ ഇതിനെ അറിയുന്നത്, ആർക്കാണോ ഈ ശ്രുതി ബോധിപ്പിക്കുന്ന ബ്രഹ്മം വിദിതമാകുന്നത്, അവൻ്റെ ആ ബോധം, അതാണ് സമ്യക് ദർശനം. ആ സമ്യക് ദർശനത്തിൻ്റെ ഫലമാണ് മുക്തി, സംസാരമുക്തി. ആ സമ്യക് ദർശനമാണ് സ്വരൂപ സാക്ഷാത്കാരം, അതാണ് ആത്മസ്ഥിതി. അതാണ് അടുത്ത് പറയുന്നത്, സർവപ്രത്യദർശിത്വേച ഉപജന അപായ വർജിത ദൃക്സ്വരൂപ നിത്യത്വം വിശുദ്ധസ്വരൂപത്വം ആത്മത്വം നിർവിശേഷേകത്വം ച സർവഭൂതേഷു സിദ്ധം ഭവേ. ഇപ്പോൾ ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വ്യക്തിപരമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ, എന്റെ ബന്ധനം, എന്റെ മോക്ഷം, അങ്ങനെ ഒരു സ്വകാര്യത ഇതിനകത്തില്ല. ഇത് സർവത്ര സംഭവിക്കുന്നതാണ്. സർവഭൂതേഷു, സർവഭൂതേഷു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇവിടെയൊക്കെയാണ് ഈ ബോധസ്ഫുരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവത്ര, അതാണ് സർവത്ര. ഇവിടെ ബോധം സ്ഫുരിക്കുന്നു, അവിടെയെല്ലാം ആ ബോധസ്ഫുരണത്തിന് സാക്ഷിയായി. എങ്ങനെ? സർവപ്രത്യദർശിത്വി, സർവപ്രത്യദർശിയായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്റെ ബോധം, നിന്റെ ബോധം, അങ്ങനെ ഭേദമുണ്ട്. എന്റെ അറിവ്, നിന്റെ അറിവ് എന്ന് വേർതിരിക്കാൻ വയ്യ. സർവപ്രത്യം എന്ന് പറയുമ്പോൾ സർവബോധസ്ഫുരണങ്ങളും ഏകരൂപത്തിൽ സർവപ്രത്യദർശിയായിരിക്കുന്നു. നമ്മൾ തത്വജ്ഞാനം, മോക്ഷം എല്ലാം നമ്മുടെ ഒരു സ്വകാര്യതയായിട്ടാണ് കരുതുന്നത്. അങ്ങനെയൊന്നല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. എന്റെ ആത്മാവ് മുക്തമാവുകയും നിന്റെ ആത്മാവ് ബന്ധന, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ഗുരുശിഷ്യന് ഉപദേശിക്കുന്നത് അങ്ങനെയല്ല സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുക്തനായിരിക്കുന്നു, നീ ബന്ധനാണെന്നല്ല ബോധിപ്പിക്കുന്നു. ആത്മാവേകമാണ്, അത് നിത്യമുക്തമാണെന്ന് എന്നാണ് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥം അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥം അതാണെങ്കിലും ഓരോരുടെ മനസ്സിൽ കരുതുന്നു, ഞാൻ ബന്ധനത്തിലാണ്. അപ്പോൾ അവനെ ബോധിപ്പിക്കുന്നു, അത് കേവലം നിന്റെ കൽപ്പന മാത്രമാണ്, നിന്റെ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്, അതല്ല പരമാർത്ഥം. പരമാർത്ഥമല്ലാത്ത പല രീതിയിലും കാണും, നാനാരൂപത്തിൽ കാണും, നാനാരൂപത്തിലുള്ള ബന്ധമോക്ഷങ്ങളായി കാണും. ഗുരുവിന്റെ മോക്ഷവും തന്റെ ബന്ധനവുമായിട്ടെല്ലാം കാണും, അതെല്ലാം പരമാർത്ഥമല്ലാത്തത്. പരമാർത്ഥത്തിൽ ബോധിപ്പിക്കുന്ന എന്താണ്? സർവപ്രത്യദർശിയായിരിക്കുന്ന ഏകമായ ആത്മാവിനെ, സർവപ്രത്യദർശിയായ ഏകമായ ആത്മാവാണെങ്കിൽ ഒരിടത്ത് ബന്ധവും വേറിടത്ത് മോക്ഷവും അങ്ങനെ സംഭവിക്കും, അത് സംഭവിക്കുന്നില്ല. അതാണ് സർവപ്രത്യദർശിത്വ. സർവഭൂതേഷു, സർവപ്രാണികളിലും സിദ്ധം ഭവേ. എന്താണ് ഈ മുക്തി? നമ്മൾ ധരിക്കുന്നവരിവിടെ ഒരാളിലായിട്ട് മുക്തി സംഭവിക്കുന്നില്ല. അങ്ങനെ ധരിക്കുന്നുണ്ട്, അത് പരമാർത്ഥമല്ല. പരമാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഉപജന അപായ വർജിത ഉപജന അപായങ്ങൾ, അത് ഉപജന അപായം എന്ന് പറയുമ്പോൾ ഈ മനസ്സിൻ്റെ ഉത്പത്തി നാശങ്ങളിൽ തുടങ്ങി ബന്ധമോക്ഷങ്ങൾ വരെ വരും. ഇതെല്ലാം ഈ ഉപജന അപായത്തിൽ പെടുന്നതാണ്. സൃഷ്ടി നാശം, അപായം നാശം, ഉപജനം സൃഷ്ടി, ഇത് താൻ സദാ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.